ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 530 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. 31 March മുൻപ് തുക വിനിയോഗിക്കണമെന്നും നിർദ്ദേശം. വായ്പ ചെലവഴിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിധി പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടതായി റിപ്പോർട്ട്. കേസെടുത്ത് കർശന നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള, 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക വിവരം. ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിലൂടെ 100,000+ പേർ ഇതിനകം ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണ ജോർജ്. 38th ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഔദ്യോഗിക സമാപനമായി. വനിതാ പ്രീമിയർ ലീഗ് 3rd season ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 529.50 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൌൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് കേരളം നൽകിയ കത്ത് പരിഗണിച്ച് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. എന്നാൽ തുക വരുന്ന 31 March മുൻപ് വിനിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ടൌൺഷിപ്പിൽ റോഡ്, പാലം, സ്കൂൾ തുടങ്ങിയ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പണം വിനിയോഗിക്കാമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നു. എന്നാൽ മൂലധന നിക്ഷേപ വായ്പ ചെലവഴിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിധി പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. ധനവകുപ്പ് മറ്റ് വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ഇതിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും ഗ്രാന്റ് കിട്ടേണ്ടതാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഏത് സ്റ്റേറ്റിന് വന്നാലും പ്രത്യേകമായ ഒരു ഒരു വായ്പയല്ലാതെ തന്നെ ഒരു ഒരു സഹായം കിട്ടേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. ഇത്രയും തുക 31st കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിനെ അതിന്റെ യൂസി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്.
വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 16 പദ്ധതികൾക്കായി അനുവദിച്ചിരിക്കുന്ന പലിശരഹിത വായ്പ 31st മുൻപ് വിനിയോഗിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് വായ്പ അനുവദിച്ച കേന്ദ്ര നടപടിയെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിനന്ദിച്ചു. വയനാടിനുള്ള കൈത്താങ്ങാണിതെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇതിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്നലെ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടലംഘനം നടന്നതായി വനംവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത റിപ്പോർട്ട്. ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഇട്ടിരുന്നില്ലെന്നും വെടിക്കെട്ട് അശ്രദ്ധമായാണ് നടന്നതെന്നും പറയുന്ന റിപ്പോർട്ട് വനമന്ത്രിക്ക് സമർപ്പിച്ചു. ആന എഴുന്നള്ളത്തിന് അനുമതി ഉണ്ടെങ്കിലും വെടിക്കെട്ടിനുള്ള അനുമതി നൽകിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആന ഉടമസ്ഥനും ക്ഷേത്ര ഭാരവാഹികൾക്കുമെതിരെ കേസെടുക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള, ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് കൊള്ള നടന്നത്. കൌണ്ടറിലെത്തിയ അക്രമി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു. 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് വിവരം. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് 100,000+ പേർ ഇതിനകം ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യഘട്ട ക്യാമ്പയിനിൽ സ്ത്രീകളെ പ്രധാനമായി ബാധിക്കുന്ന സ്തനാർബുദം, ഗർഭാശയകള ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളുടെ സ്ക്രീനിംഗും നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ 1321 സർക്കാർ ആശുപത്രികളിൽ സ്ക്രീനിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിനിലൂടെ ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പിറന്നാൾ ആഘോഷത്തിനായി മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനാലാണ് പ്രതികൾ ക്രൂരമായി റാഗിംഗ് നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ 5 പ്രതികൾ മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. അതേസമയം പ്രതികൾക്ക് SFIയുമായി ബന്ധമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി PM Arshaw പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദിനാണ് അന്വേഷണ ചുമതല. പ്ലസ് വൺ വിദ്യാർത്ഥിയായ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെ സ്കൂൾ കെട്ടിടത്തിൽ ഇന്ന് രാവിലെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകിവരുന്ന മെറി ഹോം ഭവന വായ്പയുടെ പലിശ 7% കുറച്ചതായി മന്ത്രി ആർ ബിന്ദു. 50 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്കാണ് പലിശ കുറച്ചത്. അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാരിലും പദ്ധതിയെക്കുറിച്ചുള്ള വിവരമെത്തിക്കാൻ സമൂഹ ശ്രദ്ധ ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കാസർഗോഡ് തിരുവനന്തപുരം മലയോര പാതയുടെ കോഴിക്കോട് നിർമ്മാണം പൂർത്തിയായ ആദ്യ റീജിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചാണ് കിഫ്ബി ധനസഹായത്തോടെ 195 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരള റോഡ് ഫണ്ട് ബോർഡാണ് പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
മലയോര പാതയുടെ കോഴിക്കോട് ജില്ലയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച ആദ്യ റീച്ചാണ് കോടഞ്ചേരി കക്കാടംപൊയിൽ പാത. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ 3 റീച്ചുകളിലാണ് പാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ റീച്ചാണ് ഇപ്പോൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടഞ്ഞി തിരുവമ്പാടി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. കുമ്പാറയിലെയും കൂടഞ്ഞി വീട്ടിപ്പാറയിലെയും 2 പാലങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാതയുടെ ഇരുവശങ്ങളിലും ഓടം നിർമ്മിച്ചിട്ടുണ്ട്. തെരുവിളക്കുകൾ, നടപ്പാതകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും അവശ്യ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ പ്രദേശത്തു കൂടിയാണ് പാത കടന്നുപോകുന്നത്.
2024 ഉന്നത വിദ്യാഭ്യാസ റാങ്കിംഗ് പുരസ്കാരങ്ങൾ മന്ത്രി ആർ ബിന്ദു നാളെ കൊച്ചിയിൽ വിതരണം ചെയ്യും. 12 വിഭാഗങ്ങളിലായി 449 സ്ഥാപനങ്ങളെയാണ് റാങ്കിംഗിനായി പരിഗണിച്ചത്. സർവകലാശാലകളിൽ കുസാറ്റ്, കേരള, MG സർവകലാശാലകളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്ക് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാലാ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഭരണപക്ഷം പിന്തുണച്ചതോടെ പാസായി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ഷാജി തുരുത്തേൻ ധാരണ പാലിച്ച് രാജിവെക്കാതിരുന്നതോടെ മാണി ഗ്രൂപ്പ് അംഗങ്ങൾ അടക്കമുള്ള LDF അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്ത അസാധാരണ സംഭവമാണ് അരങ്ങേറിയത്. അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും ഭരണപക്ഷ അംഗങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസായി. പേവിഷ മരണങ്ങളില്ലാത്ത ജില്ലയായി കോട്ടയത്തെ മാറ്റുന്നതിനുള്ള പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പേവിഷ വിമുക്ത കേരളം പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നത്. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ സമാപനമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഹരിത ഗെയിംസ് എന്ന ആശയം നടപ്പാക്കിയതിന് അദ്ദേഹം സംഘാടകരെ അഭിനന്ദിച്ചു. അടുത്ത ദേശീയ ഗെയിംസിന് വേദിയാകുന്ന മേഘാലയയ്ക്കായി മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ ചടങ്ങിൽ ഗെയിംസ് പതാക ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ഉൾപ്പെടെയുള്ളവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണ് ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ തുടക്കം. രാത്രി 7:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ജയൻസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. ISL മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. രാത്രി 11 മണി വരെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 530 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മാർച്ച് 31 മുൻപ് തുക വിനിയോഗിക്കണമെന്നും നിർദ്ദേശം. വായ്പ ചെലവഴിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിധി പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടതായി റിപ്പോർട്ട്. കേസെടുത്ത് കർശന നടപടി ഉറപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള, 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക വിവരം. ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിലൂടെ 100,000+ പേർ ഇതിനകം ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണ ജോർജ്. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഔദ്യോഗിക സമാപനമായി. വനിതാ പ്രീമിയർ ലീഗ് 3ാം സീസണ് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.